വിളിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയോട് സഹായത്തിനായിട്ട് നിന്നെ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയോട് സ്ഥിരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. അമ്മേൻ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു ദൈവമേരുക്കൾ കൂടെ തിരുസന്നിധിയിൽ അടുത്തു വരുവാനും ദൈവമേടുത്തെ ശ്രേഷ്ഠമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും തക്കൊണ്ടു നിന്ന നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേത് അനുഗ്രഹത്തോടെ ദൈവമേത് പൂർത്തിയാക്കുവാൻ തക്കൊണ്ട് ശക്തി നൽകണമേ. ഇന്നത്തെ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ ക്ലാസ്സായിരിക്കാൻ ദൈവയുടെ ആക്കണമേ. ദൈവാത്മാവിന്റെ പ്രവർത്തനം അനുഭവിച്ചറിയുവാൻ ദൈവമേ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ചിന്തകളെ ഓർക്കുന്നു. അനുഗ്രഹത്തോടെ ദൈവമേറ്റു വാങ്ങുവാൻ തക്കൊണ്ട് ഞങ്ങളോട് സഹായിക്കണമേ. ജനം കേൾക്കുന്നവരിലും അതിനെ ശുശ്രൂഷിക്കുന്നവരിലും നിന്റെ ആത്മാവിനെ പകരണമേ. ദൈവമേ, ഞങ്ങൾ ഞങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പുഷ്ടിയുള്ളതാക്കി തീർക്കുവാൻ സഹായിക്കണമേ. അവിടെ എവിടെ ആയിരുന്ന ദൈവത്തെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനോഭാരങ്ങളിൽ കടന്നു വരുന്നവരെ ഓർക്കുന്നു. രോഗത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധമായിട്ടുള്ള മനോവിഷമങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളായിരിക്കുന്ന അനുഭവത്തിൽ നീ ഞങ്ങളെ കാണണമേ. ദൈവമേ, നീ ഞങ്ങളോട് ഇടപെടണമേ. നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. അവിടുത്തെ ശ്രേഷ്ഠമായ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ ആഞ്ഞടിക്കുവാൻ തക്കൊണ്ട് ദൈവമേ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അത് പതിക്കുവാനും ദൈവമേ ആഞ്ഞു വാളുകൊണ്ട് ആഞ്ഞു വെട്ടും പോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് ആഞ്ഞ് കുത്തുകൊള്ളുവാനും തക്കൊണ്ടും ഇടയാവുന്നതായി തീരുവാൻ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ വചനം, ഞങ്ങൾ കേൾക്കുന്ന വചനം ദൈവമേ അനുഗ്രഹത്തിൻ്റെതായിരിക്കാൻ ദൈവമേ സഹായിക്കണമേ. ഇതിനെ ശുശ്രൂഷിക്കുന്ന ദാസിയെ ഓർക്കുന്നു. ദൈവാത്മാവിൽ ശുശ്രൂഷിപ്പാൻ ദൈവമേ സഹായിക്കണമേ. ഒരുക്കത്തോടെ നിൽക്കുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. പ്രാർത്ഥനയുടെ നിമിഷങ്ങളായി ദൈവത്തിനെ വേർതിരിപ്പാനും അവിടുത്തെ ജീവന്റെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുവാനും തക്കൊണ്ട് സഹായിക്കണമേ. അടുത്ത പറയുമ്പോൾ സ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ നേതൃത്വത്തെ ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ക്ലാസ് അനുഗ്രഹത്തോട് സംബന്ധിപ്പാൻ തക്കുന്ന ദൈവം സഹായിക്കണമേ. ദൈവമകളെ അവിടുത്തെ ക്രൂശിന്റെ നെല്ല് നിർത്തണമേ. ദൈവമേ അനുഗ്രഹത്തോടെ ദൈവമേ അവിടുത്തെ വചനങ്ങളെ വിവരിച്ചിരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ ശക്തി ദൈവമകളിൽ അവിടുത്തെ കൊടുക്കണമേ. ദൈവമേ അനുഗ്രഹത്തോടെ നിൽപ്പാൻ ശക്തി കൊടുക്കണമേ. നിന്റെ എല്ലാ ശുശ്രൂഷകളെയും നീ വാഴ്ത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കുന്ന ആള് സുദീഭനായിട്ട് തന്നെ. ആമേൻ.
ആമേൻ. ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ മാമ, ബഹുമാനപ്പെട്ട ജിജി, സ്നേഹമുള്ള സഹോദരി മാരി, ഞാൻ കഴിഞ്ഞ ദിവസം 12, 13, 14 അധ്യായത്തിന്റെ പകുതി ഭാഗവുമാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾ ഇന്ന് പഠിക്കാം. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഈ പഠിപ്പിക്കുന്നത് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളും മാമയും എല്ലാവരും അത് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരണം. അതുപോലെ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമായിട്ടുണ്ടെങ്കിൽ അതും എനിക്കറിയാവുന്ന അറിവിൽ നിന്നുകൊണ്ട് പറഞ്ഞു തരാൻ തയ്യാറാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് അമ്മാമ്മ വഴി എന്നെ അറിയിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുക. അപ്പം ചാപ്റ്റർ 14 നമ്മൾ പഠിച്ചത് കാര്യങ്ങൾ, ഒന്ന്, ഇസ്രായേൽ രാജാവിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. 1 അതായത് 1 ഏകദേശം 21 വാക്യം വരെയുള്ള ഭാഗത്ത് ഇസ്രായേൽ രാജാവായ യൊരോബെയാമിനെയും യൊരോബെയാമിൻ്റെ പുത്രന് അസുഖം വരുന്നതിൻ്റെ കാര്യവും അതിനെപ്പറ്റി അഭിപ്രായം അറിയാനായിട്ട് അഹിയ പ്രവാചകൻ്റെ അരിക്കൽ പോകുന്നതും ആ കുട്ടിയെ മരിക്കുന്നതും അങ്ങനെ രാജാവിൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന നാശത്തെപ്പറ്റിയൊക്കെ പ്രവാചകൻ പ്രവചിക്കുന്നത് പോലെ തന്നെ സംഭവിക്കുന്നതും രാജാവിൻ്റെ മരണവും യൊരോബെയാം രാജാവിൻ്റെ മരണവുമായി ഇത്രയും ഭാഗത്ത് കണ്ടത്. ഇനി 21-31 വരെയുള്ളതായ ഭാഗത്ത് യഹൂദ രാജാവായ രെഹബെയാമിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് നോക്കാം 21 വാക്യം. ശലോമോന്റെ വായിക്കാം. ശലോമോന്റെ മകനായ രെഹബെയാം യഹൂദയിൽ വാണു. രെഹബെയാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 41 യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നഗരമായ യെരുശലേമിൽ അവൻ 17 വാണു. അമോനിയ സ്ത്രീയായ അവന്റെ അമ്മയ്ക്ക് നയമ എന്നു പേർ എന്ന് തുടങ്ങി അത് അവന്റെ മകനായ അബിയാം അവന് പകരം രാജാവായി എന്ന് 31-ാമത്തെ വാക്യത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ഭാഗം അവസാനിക്കുന്നത്. അപ്പം പറഞ്ഞു യഹൂദ രാജ്യത്തിന്റെ ചരിത്രമാ പറയുന്നത്, രാജാവിനെ പറ്റി പറയുന്നത്, രാജാവിന്റെ 41-ാമത്തെ വയസ്സിൽ രാജാവ് ഭരണഭാരം ഏറ്റെടുക്കുന്നു. ഏകദേശം എത്ര വർഷമാ, 17 വർഷമാണ് അദ്ദേഹം യഹൂദിയായി ഭരിക്കുന്നത്. രാജാവിന്റെ അമ്മ, അതായത് സലോമോന്റെ ഭാര്യ, ഒരു വന്യജാതിക്കാരിയായ സ്ത്രീയായിരുന്നു, അമ്മോന്യ സ്ത്രീയായിരുന്നു നയമ എന്നാണ് രാജാവിന്റെ അമ്മയുടെ പേര്. നയമ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബ്യൂട്ടി എന്നാണ്, അത്രമാത്രം സൗന്ദര്യവതിയായ സ്ത്രീയായിരുന്നിരിക്കണം. ഏതായാലും പിന്നെ ഇങ്ങോട്ട് പറയുന്നത് രെഹബെയാമിന്റെ തെറ്റുകളെ പറ്റിയാണ്. തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പാപങ്ങൾ അദ്ദേഹം ചെയ്തു. ഇവിടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഫ്രേസ് ആണ്, ഓരോ രാജാക്കന്മാരെ പറ്റി പറയുമ്പോൾ അവരുടെ ആ പാപങ്ങളുടെ തെറ്റുകളുടെ ആധിക്യം മനസ്സിലാക്കാൻ വേണ്ടി നേരത്തെ ഉള്ള രാജാക്കന്മാർ ചെയ്തതിലധികമായ തെറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ യരോബെയാം രാജാവിനെ പറ്റിയും അങ്ങനെ തന്നെ പറയുന്നുണ്ട്, പിതാക്കന്മാർ ചെയ്ത പാപങ്ങളെക്കാൾ അധികം പാപം ചെയ്തു. ആ പാപം ചെയ്തത് ഇതാണ്, ഞാൻ പറഞ്ഞു അമ്മ ഒരു അന്യസ്ത്രീയായിരുന്നു, അന്യജാതിക്കാരി സ്ത്രീയായിരുന്നു. അതുകൊണ്ട് യഹൂദ രാജ്യത്തെ എങ്ങും പൂജാഗിരികളും സ്തംഭവിഗ്രഹങ്ങളും അശേര പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ടാക്കി. അതേസമയം രെഹബെയാം രാജാവ് യഹോവയും ആരാധിക്കുന്നുണ്ട്, ദേവാലയത്തിലെ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ അന്യദൈവങ്ങൾക്ക് ഉള്ള ക്ഷേത്രങ്ങൾ പണിയുകയും അങ്ങനെ അന്യമത വിശ്വാസികളാകുന്നവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു തെറ്റ് പറയുന്നത്, അവിടെ 24-ാമത്തെ വാക്യം, പുരുഷ മൈഥുനക്കാരും ദേശത്ത് ഉണ്ടായിരുന്നു. അപ്പം ഈ അന്യ ദൈവങ്ങൾക്ക് പൂജാരികളൊക്കെ ഉണ്ടാക്കിയതിനു കൂടാതെ ഈ സ്വവർഗരതിക്കാരെ അവിടെ ജീവിക്കുവാൻ അദ്ദേഹം അനുവദിച്ചു, അതിനായിട്ട് യാതൊരു റെസ്ട്രിക്ഷൻസും ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പം സകലപരമായിട്ടുള്ള മ്ലേച്ഛതകളും ജാതികളുടെ മ്ലേച്ഛതകളും അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ സാഹചര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിലും ഈ മതമൈത്രിയുടെ പേരിൽ അന്യ ദൈവങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ പാടില്ല. അവരെ നമുക്ക് അന്യ മതസ്ഥരെ നമ്മൾ ബഹുമാനിക്കണം തീർച്ചയായിട്ടും, പക്ഷെ ആ ബഹുമാനത്തിന്റെ ഭാഗമായി അല്ലെ ആ ബഹുമാനിക്കുവാൻ വേണ്ടി നമ്മൾ അന്യ ദൈവങ്ങൾക്ക് പ്രാധാന്യം അല്ല ആരാധന കൊടുക്കുവാനായിട്ട് ഇടയാകരുത്. അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ പേരിൽ ഈ സ്വവർഗാരതിക്കാരെയൊക്കെ നമ്മള് ജീവിക്കുവാൻ അനുവദിക്കുന്നുവെങ്കിലും അവരുടെ ആ ഒരു രീതിയെ ഫോളോ ചെയ്യുവാനായിട്ട് പാടില്ല. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 1-ും അതുപോലെ തന്നെ 3-ും അധ്യായങ്ങളിൽ അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഒന്ന് വായിക്കാം, 22-ാമത്തെ വാക്യം മുതൽ, അക്ഷയനായ ദൈവം തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യർ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അപ്പോൾ 22-ഉം 23-ഉം വാക്യങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്. അപ്പം ദൈവത്തിന്റെ ആ തേജസ്സിനെ എടുത്ത് മറ്റ് ഈ സൃഷ്ടികളായിട്ടുള്ള അനിമൽസിന്റെ ഒക്കെ ആ ഒരു ഇമേജിലാക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ട് ഇവിടെ പറയുന്നു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഇവിടെ കാലക്കുട്ടികളെയൊക്കെ ഉണ്ടാക്കി ദൈവത്തെ ആരാധിക്കുന്ന രീതിയിൽ ആരാധിച്ചു. അതാണ് ഇവിടെ രഹബയാം ചെയ്തതെറ്റ്. മറ്റൊന്ന്, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആമേൻ. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീ ഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാൺ അവലക്ഷണമായി പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. അപ്പൊ ഈ രണ്ട് തെറ്റുകളെയും രണ്ട് കാര്യങ്ങളാണ് തെറ്റുകളായിട്ട് അവിടെ പറയുന്നത്. രണ്ട് തെറ്റുകളെ പറ്റിയും നമ്മൾ പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ ഉപദേശത്തിലൂടെ തെറ്റുകളുടെ ആധിക്യവും അതിനെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യകതയും മനസ്സിലാക്കുന്നു. തുടർന്ന് രഹബയാം രാജാവിന്റെ ഭരണത്തിന്റെ 5-ാമത്തെ വർഷം ഈജിപ്ഷ്യൻ രാജാവായ ശീശക്ക് മിസ്രയീം രാജ 25-ാമത്തെ വാക്യം. എന്നാൽ രഹബയാം രാജാവിന്റെ 5-ാം ആണ്ടിൽ മിസ്രയീം രാജാവായ ശീശക്ക് എരുസലേമിന്റെ നേരെ വന്നു. യഹോവയുടെ ആലയത്തിലെ ഭണ്ണാരവും രാജധാനിയിലെ ഭണ്ണാരവും എല്ലാം കവർന്നു. അങ്ങനെ ആ മിസ്രയീം രാജാവ് വന്നിട്ട് ഈ രാജധാനിയിലെ സമ്പാദ്യങ്ങൾ മുഴുവനും, പൊന്നും പണവും ഭണ്ണാരത്തിലുള്ളതായ കാര്യങ്ങളും എല്ലാം രാജധാനിയിലേയും എടുത്തു. അതുപോലെ തന്നെ ദേവാലയത്തിലെയും ശലോമോൻ ധാരാളം സമ്പാദിച്ച് ദാവീദ് മുതലേ സമ്പാദിച്ച് വെച്ചിരുന്നുണ്ടായിരുന്നു ദേവാലയത്തിന് വേണ്ടിയൊക്കെ. അപ്പം അതെല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പൊ ഇതിന് പകരമായിട്ട് രഹബയാം പിന്നീട് ഈ പൊന്നിലുള്ളതായ പരിചകൾക്കൊക്കെ പകരമായിട്ട് പിത്തളയിൽ പരിചകൾ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ ഈ തുടർന്ന് വരുന്നതായ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജാവന്തിയെയും അത് വീണ്ടും ഒരു കവർച്ചയെ ഭയന്നിട്ട് അത് ആ പെർമനന്റ് ആയിട്ട് രാജധാനിയിലോ ആ ദേവാലയത്തിലോ വെക്കാതെ രാജാവ് ദേവാലയത്തിൽ അത് ഭടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു, അകമ്പടിക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് രാജാവ് ദേവാലയത്തിൽ ആരാധിക്കാൻ വരുമ്പോൾ മാത്രം അവരത് ധരിച്ചുകൊണ്ട് നിൽക്കും, അല്ലാത്തപ്പോ എടുത്ത് മാറ്റിവെക്കും. വീണ്ടും ഒരു കവർച്ചയെ പേടിച്ചായിരിക്കണം. ഏതായാലും അതിന്റെ അവസാനത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രം വൃത്താന്ത ദിനവൃത്താന്തത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എഴുതിയിരിക്കുന്നുണ്ടെന്നും പിന്നീട് ദാവീദിന്റെ ഭക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിനെ അടക്കം ചെയ്തു എന്നും പുത്രനായ അബിയാം അങ്ങനെ രഹബയാമിന് പകരം രാജാവായി തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ 12 മുതൽ 22 വരെയുള്ളതായ അധ്യായങ്ങളെ നമുക്കൊന്ന് മൂന്നായിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് 12, 13, 14 ചാപ്റ്റേഴ്സാണ്. അത് നമ്മളിപ്പോ കഴിഞ്ഞു. അതിനകത്തെ ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് സമ്മറൈസ് ചെയ്ത് ഓർത്താൽ, ആദ്യം ശലോമോൻ രാജാവിന്റെ ആഗ്രഹപ്രകാരം രഹബയാം ഇസ്രായേലിന്റെ മൊത്തത്തിലുള്ള ഇസ്രായേലിന്റെ രാജാവാകുന്നു. തുടർന്ന് 11 ഗോത്രങ്ങൾ വഴക്കിട്ട് പിന്മാറുന്നു. ഈ പിന്മാറ്റക്കാരെ തന്റെ കൂടെ ആക്കുവാൻ, രാജ്യത്തിന് കീഴിൽ ആക്കുവാൻ രഹബയാം ശ്രമിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ശ്രമിക്കുന്നു, ആ ശ്രമത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്നു. അദോരാം എന്ന് പറയുന്ന ഒരു മെയിൻ മിനിസ്റ്ററിയാണ് അതിലേക്ക് വിടുന്നത് ഇവരെ ആക്രമിച്ച് കീഴടക്കുവാൻ. പക്ഷെ അദ്ദേഹത്തെ ആ എതിരാളികൾ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് വലിയ സൈനിക വൃന്ദവും ഒക്കെ ആയിട്ട്. പക്ഷെ അവിടെ വെച്ച് ശമയ്യ പ്രവാചകൻ അത് ദൈവത്തിന്റെ ഹിതമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് രഹബയാം പിന്മാറുന്നു. അങ്ങനെ രണ്ട് രാജ്യങ്ങളായിട്ട് മാറുന്നു. ഒന്ന് യരോബയാമിന്റെ കീഴിൽ ഇസ്രയേൽ രാജ്യവും രഹബയാമിന്റെ കീഴിൽ യഹൂദ്യ രാജ്യവും. അത്രയും കാര്യങ്ങളാണ് ഈ രഹബയാമിനെ പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നീട് അപ്പൊ യരോബയാം തന്റെ ആ 11 ഗോത്രക്കാരുമായിട്ട് രാജ്യമൊക്കെ ബലപ്പെടുത്തുന്നു. പക്ഷെ അവിടെ തന്റെ കൂടെ ഉള്ള ആളുകളെ വീണ്ടും എരുസലേമിൽ പോയി ആരാധിക്കുവാനായിട്ട് ദേവാലയത്തിൽ പോകുമ്പോൾ രഹബയാമിന്റെ കീഴിലാകിപ്പോകുമോ എന്ന് ഭയന്നിട്ട് ഇവിടെ ദൈവത്തിന്റെ പ്രതീകമായിട്ട് കാളക്കുട്ടികളെ ബേഥേലിലും ദാനിലും ഉണ്ടാക്കുന്നു. അതായത് അദ്ദേഹത്തിന്റെ ആ സാമ്രാജ്യത്തിനകത്തായിട്ട് അത് ദൈവത്തിന് അനിഷ്ടമായിരുന്നു. ആ അനിഷ്ടം ദൈവം തന്റെ പ്രവാചകൻ, അതായത് ഹുദയിൽ നിന്നൊരു പ്രവാചകനെ വിട്ട് അത് അറിയിക്കുന്നു. അത് അറിയിച്ചിട്ടും അദ്ദേഹം പിന്മാറാൻ തയ്യാറാകുന്നില്ല. തുടർന്ന് അദ്ദേഹത്തിന്റെ മകന് മരണകരമായ അസുഖമുണ്ടാകുന്നു. അതിലും അഹിയ പ്രവാചകന്റെ അടുത്ത്, നേരത്തെയുള്ള സത്യപ്രവാചകനായ അഹിയ പ്രവാചകന്റെ അടുത്ത് ആലോചനയ്ക്ക് പോവുകയും തന്റെ തെറ്റുകൾ കൊണ്ടാണെന്ന് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് അഹിയ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുട്ടി മരിക്കുമെന്ന് പറഞ്ഞു, അത് മരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും തെറ്റിൽ നിന്ന് തിരിഞ്ഞു വരുവാനായിട്ട് ശ്രമിക്കുന്നില്ല. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ മേലും അതുപോലെ തന്നെ യരോബയാമിന്റെ പേരിലും മേലും ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ 3 അധ്യായങ്ങളിൽ കാണുന്നത്. തുടർന്ന് രഹബയാം രാജാവിന്റെ പുത്രനായിട്ടുള്ള അബിയാം യഹൂദിയയിൽ രാജാവാകുന്നു. യരോബയാമിന്റെ പുത്രനായ നാദാബ് ഇസ്രായേലിലും രാജാവാകുന്നു. അപ്പൊ അത് വന്ന് രണ്ടാമത്തെ രാജാക്കന്മാരിലേക്ക് ഈ കാലം കടക്കുന്നു. ഇത്രയും കൊണ്ട് ആ 3-ാമത്തെ ഭാഗം തീരുക. ഇനി ചാപ്റ്റർ 15 നമുക്ക് നോക്കാം. ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ തുടർന്ന് വരുന്ന രാജാക്കന്മാർ ഭരണം നടത്തിയതിനെ പറ്റിയാണ്. 15-ാമത്തെ അധ്യായത്തിൽ പറയുന്ന 2-ാമത്തെയും 3-ാമത്തെയും രാജാക്കന്മാര് ഇസ്രായേലിലും യഹൂദയിലും ഭരണം നടത്തുന്നു. യഹൂദ രാജാവായി വന്ന അബിയാമിന്റെ കാലത്തും തുടർന്ന് വന്ന ആസയുടെ ആദ്യ വർഷക്കാലത്തും യരോബയാം തന്നെയാണ് ഇസ്രായേലിൽ ഭരിച്ചിരുന്നത്. ആസയുടെ 2-ാം വർഷമാണ് യരോബയാമിന്റെ പുത്രനാണ് നാദാബ് രാജാവാകുന്നത്. പിന്നീട് നാദാബിനെ കൊന്ന ഒരു ഫ്രത്യ കുലത്തിൽപ്പെട്ടതായ ബയറ്റ എന്ന് പറയുന്ന ആള് യരോബയാമിന്റെ ആ രാജ്യത്തിൽ, അതായത് ഇസ്രായേൽ രാജ്യത്തിൽ അടുത്ത രാജാവാകുന്നു. ഇത്രയും കാര്യങ്ങളാ 15-ാമത്തെ പറയുന്നു. ഇന്നൂടെ നോർക്കാം, രഹബയാമിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ അബിയാം, അതിനുശേഷം അബിയായുടെ പുത്രനായ ആസ യഹൂദ്യ രാജ്യത്തെ ഭരണം നടത്തുന്നു. ഇസ്രായേൽ രാജ്യത്തിൽ ആദ്യം യരോബയാമിന്റെ പുത്രനായ നാദാബ്, പിന്നീട് നാദാബിനെ കൊന്നിട്ട് യരോബയാം ഗൃഹക്കാരനല്ലാത്ത മറ്റൊരാള് ബയസ എന്ന് പറയുന്ന ആള് ഇസ്രായേലിൽ രാജാവാകുന്നു. 1-ാമത്തെ വാക്യം, നെബാത്തിന്റെ മകനായ യരോബയാമിന്റെ രാജാവിന്റെ 18-ാം ആണ്ടിൽ അബിയ യഹൂദയിൽ വാണു തുടങ്ങി. അവൻ 3 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മയഖ എന്ന് പേർ. അവൾ അബി ശാലോമിന്റെ മകളായിരുന്നു. അപ്പം യരോബയാമിന്റെ അബിയാം യരോബയാമിന്റെ 18-ാം ആണ്ട്, അതവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് എപ്പോഴും പറയുന്നുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും, ആ കാലം മനസ്സിലാക്കാൻ വേണ്ടി ഒരു യഹൂദ രാജാവ് പുതിയതായിട്ട് വരുമ്പോൾ അത് ഇന്ന ഇസ്രായേൽ രാജാവിന്റെ കാലത്താണ് വന്നത് എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പറയുന്നുണ്ട്. അങ്ങനെ യരോബയാമിന്റെ 18-ാമത്തെ വർഷത്തിലാണ് ഈ നാദാബ് ഭരണം നടത്തുന്നത്. അദ്ദേഹം തുടർന്ന് വായിക്കുമ്പോൾ 3 വർഷം മാത്രമേ അദ്ദേഹം ഭരിച്ചുള്ളൂ. 2 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിൽ ഈ അബിയ രാജാവിന്റെ പ്രവർത്തികളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ രാജാക്കന്മാരുടെ കാര്യങ്ങളൊന്നും ദിനവൃത്താന്തത്തിലും 2 ദിനവൃത്താന്തത്തിലും നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇപ്പൊ ഇങ്ങനെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നത്. അപ്പം യരോബയാമിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നുണ്ട്. ഈ അബിയ 3 വർഷമേ ഭരിച്ചുള്ളൂവെങ്കിലും ഇദ്ദേഹം യരോബയാമിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നതായിട്ട് നമ്മൾ അവിടെ 2 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അമ്മയുടെ പേര് മയഖ, അബ്ശാലോമിന്റെ മകളായിരുന്നു അമ്മ എന്ന് പറയുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ദാവീദ് രാജാവിന്റെ മകനായ അബ്ശാലോമിന്റെ മകളായ മയഖയായിരിക്കണം. അപ്പൊ ഇദ്ദേഹവും അബിയ രാജാവും രഹബയാമനായ രഹബയാമിനെ പോലെ തന്നെ യഹോവയ്ക്ക് പ്രീതികരമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു. ഒരിക്കലും ദാവീദ് രാജാവിനെ പോലെ ദൈവത്തിൽ ഏകാഗ്ര ഹൃദയം ഉള്ളവനായിരുന്നില്ല. എങ്കിലും ദാവീദ് നിമിത്തം ദാവീദിനോട് ഒരു വാഗ്ദത്തം ദൈവം കൊടുത്തിട്ടുള്ളത് കൊണ്ട് ദൈവം ആ ഭവനത്തെ കാത്തു. ഒരു സന്തതി അതിന്റെ സിംഹാസനത്തിൽ എപ്പോഴും വെക്കും, നിന്റെ ദീപമായിട്ട് ഉണ്ടായിരിക്കും എന്ന് യഹോവയായ ദൈവം അവരോട് ദാവീദിനോട് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും ദാവീദിന് നിമിത്തം അവന്റെ ദൈവമായ യഹോവ അവന്റെ മകനെ അവന്റെ അനന്തരവനായി ഉയർത്തിയും യെരുശലേമിനെ നിലനിർത്തിയും കൊണ്ട് അവന് യെരുശലേമിൽ ഒരു ദീപം നൽകി. ദാവീദ് അതിന്റെ ഉള്ള കാരണം താഴെ പറയുന്നുണ്ട്. ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ദീപം നൽകി എന്നുള്ളത് ദാവീദ് തന്നെ വിളിച്ചു പറയുന്നുണ്ട്, സങ്കീർത്തനം 132-ാമത്തെ അധ്യായം 17-ാം വാക്യത്തിൽ. അപ്പം പിന്നെ തുടർന്ന് ദാവീദിന്റെ ഗുണഗണങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഒറ്റ കാര്യത്തിൽ മാത്രമേ ദാവീദ് ദൈവത്തിന്റെ കൽപ്പന തെറ്റിച്ചുള്ളൂ എന്ന് പറയുന്നു. അത് ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായതുള്ള ചെയ്തു. ഹിത്യനായ ഊരിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. നമുക്കറിയാം 2 ശമൂവേൽ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ദാവീദിന് എവിടെയാണ് തെറ്റി പറ്റിയതെന്ന്. ദാവീദ് തന്റെ മാളികം പുരയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ബത്ഷബ എന്ന് പറയുന്ന അസുന്ദരിയായ സ്ത്രീയെ കാണുകയും അവളോട് ബന്ധപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവളുടെ ഭർത്താവിനെ യുദ്ധത്തിൽ മുൻനിരയിൽ നിർത്തി അറിഞ്ഞുകൊണ്ട് കൊല്ലിക്കുകയും ചെയ്തു. ഇത് ദൈവത്തിന് അപ്രീതികരമായിരുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ദാവീദിന് തെറ്റുപറ്റിയതെന്ന് പറയുന്നത്. ഏതായാലും ആ ദാവീദിനോടുള്ള ദൈവത്തിന്റെ സ്നേഹം ഈ അബിയാവിനെ നിലനിർത്തുവാൻ ദൈവത്തിനെ പ്രേരിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ അബിയാ മരിച്ചപ്പോൾ പിതാക്കന്മാരെ പോലെ ദാവീദിന്റെ നഗരത്തിൽ മരിച്ച് അടക്കം ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന്റെ പുത്രനായ ആസ അവന് പകരം രാജാവായി എന്ന 8 വാക്യത്തിൽ പറയുന്നു. അപ്പൊ തുടർന്ന് വീണ്ടും നമ്മൾ 9 വാക്യം തൊട്ട് പോവുകയാണെങ്കിൽ യഹൂദ ചരിത്രം തന്നെയാ വീണ്ടും പറയുന്നത്. ആസ രാജാവിന്റെ ഭരണകാലമാണ് പറയുന്നത്. അബിയാവിനെ പോലെയോ രഹബയാമിനെ പോലെയോ അല്ല, ആസാം ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നടന്ന ഒരു രാജാവായിരുന്നു എന്ന് നമുക്കതൊന്ന് മനസ്സിലാക്കാം. ആസ രാജാവിന്റെ ഭരണം ഇസ്രായേൽ രാജാവായ യൊരോബെയാം 20 ഭരണം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ആസ യഹൂദയിൽ രാജാവാകുന്നത്. ഈ ആസ പിന്നീട് ഭരിക്കുന്നത് 41 തുടർച്ചയായിട്ട് യഹൂദയെ ഭരിക്കുകയാണ്. അമ്മയുടെ എന്ന് പറയുന്നു. അപ്പൊ അതിനകത്ത് ചിലപ്പോ ഒരു പെശക് പറ്റിയിട്ടുണ്ടായിരിക്കാം. കാരണം 10 വാക്യത്തിൽ അവന്റെ അമ്മയ്ക്ക് മയക്ക എന്ന് പേർ, അവൾ അബിശാലോമിന്റെ മകളായിരുന്നു എന്ന് പറയുന്നു. ഇത് നമ്മൾ ഈ 2 വാക്യത്തിൽ വീണ്ടും അദ്ദേഹത്തിന്റെ പിതാവായ അബിയാമിന്റെ അമ്മയും മയക്ക തന്നെയായിരുന്നു അബിശാലോമിന്റെ മകളായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ രണ്ടും ഒരു പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് പകരം ഇദ്ദേഹത്തിന്റെ വലിയമ്മയെ പറ്റി ആയിരിക്കണം പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ വലിയമ്മ ആയിരിക്കണം ഇദ്ദേഹത്തെ വളർത്തിയിരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഏതായാലും ഇദ്ദേഹത്തിന്റെ നീണ്ട ചരിത്രം 3 2 ദിനവൃത്താന്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ചെയ്ത വീര്യപ്രവൃത്തികളൊക്കെ 14, 15, 16 2 ദിനവൃത്താന്തം പുസ്തകത്തിൽ ആസ രാജാവിന്റെ യഹൂദ രാജാവായ ആസയുടെ ചരിത്രം വായിക്കാം. ആസ ദാവീദിനെ പോലെ യഹോവയ്ക്ക് പ്രസാദകരമായിട്ടുള്ളവ മാത്രമാണ് ചെയ്തത്. അവന്റെ ജീവകാലം മുഴുവൻ അവന്റെ ഹൃദയം യഹോവയെങ്കൽ ഏകാഗ്രമായിരുന്നു. നമ്മൾ ഓർക്കുക, ഇത്രമാത്രം ആണ്, ഇത് മാത്രമാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഹൃദയം ജീവകാലം മുഴുവൻ യഹോവയെങ്കൽ യഹോവയെങ്കൽ ഏകാഗ്രമായിരുന്നു. 14 വാക്യത്തില ആസയുടെ ഹൃദയം അവന്റെ ജീവകാലത്തൊക്കെയും യഹോവയെങ്കൽ ഏകാഗ്രമായിരുന്നു. അങ്ങനെ ഹൃദയത്തിന്റെ ഭരണം ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ് നമ്മൾ ഓരോരുത്തരിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. അല്ലെ, അതിന്റെ ചുരുക്കം എന്നെടുത്താൽ രാജാവ് ചെയ്ത വീര്യ പ്രവർത്തികളെ പറ്റിയാണ് വാക്യം 12 വാക്യം മുതൽ താഴോട്ട് പറയുന്നത്. വായിക്കാതെ ഞാനത് സമ്മറൈസ് ചെയ്ത് പറയാം. 1, അദ്ദേഹം പുരുഷ മൈദിനക്കാരെ ദേശത്തു നിന്ന് മാറ്റി പുറത്താക്കി, സ്വർഗരതിക്കാരെയൊക്കെ. 2, പിതാക്കന്മാർ ഉണ്ടാക്കിയ സകല വിഗ്രഹങ്ങളെയും നീക്കിക്കളഞ്ഞു. 3, രാജ്ഞിയായ മയഖ ആശേര, അതായത് വലിയമ്മയായിരിക്കണം, ആ രാജ്ഞി അമ്മോന്യ സ്ത്രീയായിരുന്നു. അപ്പൊ ആ രാജ്ഞിയായ മയഖ അശേര എന്ന് പറയുന്ന ദേവിന് പ്രതിഷ്ഠ ഉണ്ടാക്കിയിരുന്നു. ആ അശേരയ്ക്കുണ്ടാക്കിയിരുന്ന മ്ലേച്ഛ വിഗ്രഹം വെട്ടിമുറിച്ച് കിദ്രോൺ തോട്ടിനരികെ വെച്ച് ചുട്ടുകളഞ്ഞതായിട്ട് വായിക്കുന്നു ഈ രാജാവ്. പിന്നെ ആ രാജ്ഞി ഇതുപോലെ ദൈവത്തിന് സത്യദൈവത്തിന് എതിരായി ഇഷ്ടം മനസ്സിലാക്കാതെ പോയി അന്യദൈവങ്ങളെ ആരാധിച്ചത് കൊണ്ട് ആ സ്ഥാനത്തെ രാജ്ഞിയുടെ പദവിയിൽ നിന്നും അവളെ തള്ളിക്കളഞ്ഞു. പുറപ്പാട് പുസ്തകം 32:20 വാക്യത്തിൽ ന്യായപ്രമാണങ്ങളിലെ കൽപ്പലകളുമായി മോശ ഇറങ്ങി വരുമ്പോൾ ജനം അഹരോനെ നിർബന്ധിച്ച് കാളക്കുട്ടികളെ ഉണ്ടാക്കി ആരാധിച്ചത് കാണുന്നു. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ദേഷ്യം വന്നിട്ട് ആ കൽപ്പലകയൊക്കെ എറിഞ്ഞ് ഉടച്ചിട്ട് ഈ കാളക്കുട്ടികളെ എടുത്ത് ചുട്ടുകളയുന്നുണ്ട്. അപ്പൊ അതുപോലെ ഈ രാജ്ഞി ഉണ്ടാക്കി രാജ്ഞിയുടെ ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കപ്പെട്ടിരുന്ന എല്ലാ വിഗ്രഹ ദൈവങ്ങളെയും എടുത്ത് വെട്ടിമുറിച്ച് കിദ്രോൺ തോട്ടിനരികെ വെച്ച് ഈ രാജാവും മോശം ചെയ്തതുപോലെ തന്നെ ചുട്ടുകളയുകയാണ് ചെയ്തത്. പക്ഷെ എന്നാലും അവിടെ പൂജാഗിരികളൊക്കെ ഉണ്ടായിരുന്നു. അത് വിഗ്രഹങ്ങളെല്ലാം എടുത്തു കളഞ്ഞെങ്കിലും ആ ബിൽഡിങ് പൂജാഗിരികൾ ഉണ്ടായിരുന്നു, അത് അദ്ദേഹം പൊളിച്ചു കളഞ്ഞില്ല. പിന്നെ അടുത്തത്, താനും പിതാവും ഉപയോഗിച്ച വെള്ളി പൊന്ന് ഉപകരണങ്ങളൊക്കെ എല്ലാം തിരികെ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവന്ന് വെച്ചു. നേരത്തെ നമ്മൾ കണ്ടു അബിയാം രാജാവിന്റെ കാലത്ത് ഈജിപ്ഷ്യൻ രാജാവായ ചീച്ചക്ക് വന്നതെല്ലാം കൊണ്ടുപോയപ്പോ അദ്ദേഹം പിന്നെ പേടിച്ച് സ്ഥിരമായിട്ട് അവിടെ വെക്കാതിരുന്നു ആ ഉപകരണങ്ങളൊക്കെ. പക്ഷെ ഇദ്ദേഹം അത് എല്ലാം സ്ഥിരമായിട്ട് കൊണ്ടുവന്ന് ഈ ദേവാലയത്തിൽ തന്നെ വെച്ചു. യൊരോബെയാമിന് ശേഷം വന്ന ഇസ്രായേൽ രാജാവായ ബയെശയിൽ അദ്ദേഹത്തിന് എല്ലാ കാലത്തും യുദ്ധമുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇനി അങ്ങോട്ട് തുടർന്ന് പറയാൻ പോകുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത, അതായത് അവർ തമ്മിലുള്ള ആ യുദ്ധത്തെ പറ്റിയും അവർ തമ്മിലുള്ള സംഭവങ്ങളെ പറ്റിയും ഒക്കെ പറയാൻ വേണ്ടി. അപ്പൊ ആ സമയത്ത് ബയെശയാണ് ഇസ്രായേൽ ഭരിക്കുന്നത്. ആ സമയത്ത് ബയശ ഭരണമേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആ രാജ അതിർത്തിക്കുള്ളിൽപ്പെട്ടതായ ഒരു പ്രധാന പട്ടണമായിരുന്നു രാമ എന്ന് പറയുന്നത്. ഈ രാമയെ ഒന്ന് പുതുക്കി പണിയാനും അതിന്റെ ഒരു ആസ്ഥാനമാക്കുവാനും ഒക്കെ ബയശ തീരുമാനിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആ രാമ എന്ന് പറയുന്ന ആ പട്ടണത്തിന് വോളുകൾ കെട്ടുമ്പോൾ, അതിന് ചുറ്റും മതിലുകൾ കെട്ടുമ്പോൾ, ഈ യഹൂദ രാജ്യത്തോട് ചേർന്നാണല്ലോ ഇസ്രായേൽ രാജ്യം കിടക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് യഹൂദ രാജ്യത്തിന് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ളതായ കച്ചവട ബന്ധം, അവരുടെ ആ ധനസമ്പത്തിനെയൊക്കെ ബാധിക്കും, കച്ചവട ബന്ധങ്ങളൊക്കെ ഇല്ലാതാകുമ്പോൾ. അപ്പൊ ഈ പട്ടണം പണിയുന്നത് ഇവർക്ക് ദോഷമാണ്. അപ്പൊ ഇതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ആസ രാജാവ് ദൈവത്തോട് ആലോചന ചോദിക്കുകയോ ദൈവത്തിന്റെ പ്രവാചകന്മാരോട് ആലോചന ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് ഒരു പ്രവർത്തനം നടത്തുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആലയത്തിലെയും രാജധാനിയിലെയും മുഴുവൻ ഭണ്ഡാരങ്ങളിലെയും പൊന്നും വെള്ളിയും എല്ലാം എടുത്ത് അടുത്ത മറ്റൊരു അയൽ രാജ്യമായ സിറിയയിലെ, അതായത് ആരാം എന്ന് പറയുന്നത്, സിറിയയിലെ രാജാവായ ബെൻഹദദിന് ഹൃത്യന്മാരുടെ കൈവശം കൊടുത്തുവിട്ടു. എന്നിട്ട് ബെൻഹദദിനോട് പറയുന്നതാണ്, എനിക്കും നിനക്കും എന്റെ അപ്പനും, 15-ാമത്തെ വാക്യമാ, എനിക്കും നിനക്കും എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ. ഈ വെള്ളിയും പൊന്നും സ്വീകരിക്കുക. ഇസ്രായേൽ രാജാവായ ബയശ എന്നെ വിട്ടുപോകേണ്ടതിന് നീ അവനുമായുള്ള സഖ്യത ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സമ്പത്തെല്ലാം, ഈ കാഴ്ചകളെല്ലാം സ്വീകരിച്ചിട്ട് നിനക്ക് അവനോടുള്ളതായ, അതായത് ഇസ്രായേൽ രാജാവായ ബയശയുമായിട്ടുള്ള സഖ്യത ഒഴിവാക്കുകയാണെങ്കിൽ അത് എനിക്ക് പ്രയോജനപ്രദമാകും എന്ന് പറഞ്ഞു. പക്ഷെ ഈ സിറിയൻ രാജാവായ ബെൻഹദദ്, അതായത് അരാം രാജാവായ ബെൻഹദദ്, ഈ സഖ്യത ത്യജിക്കുക മാത്രമല്ല, ഇവരുദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വലിയ കാര്യം ചെയ്തു. തന്റെ സേനാപതികളെ അയച്ചിട്ട് ഇസ്രായേൽ പട്ടണമായിട്ടുള്ള ദാൻ, ആബേൽ ബേത്ത് മയഖ, കിന്നരോത്ത്, നഫ്താലി എന്നീ പട്ടണങ്ങളെല്ലാം ഇസ്രായേൽ രാജാവായ ബയശയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിന് ബയശയ്ക്ക് പ്രയാസമായി. അങ്ങനെ ബയശ എന്ത് ചെയ്തു? രാമ പട്ടണം പണിയുന്നത് നിർത്തി തിരിച്ച് തിർസയിൽ പോയി. തിർസ തന്നെ ആസ്ഥാനം. അപ്പൊ നമ്മൾ കാണുന്നുണ്ട് യരോബയാം രാജാവിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ശേഖേമാണ്. ശേഖേം ആസ്ഥാനമാക്കി അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ശേഷം അബിയ വന്നു. അത് കഴിഞ്ഞ് ബയശ വരുമ്പോ, സോറി, നാദാബ് വന്നു. നാദാബിന് ശേഷം ബയശ വരുമ്പോ ആസ്ഥാനം മാറ്റി തിർസ എന്ന പട്ടണത്തിലാണ് ആസ്ഥാനമാക്കിയാണ് ഭരണം നടത്തുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഇസ്രായേൽ രാജ്യത്തിന്റെയും കൂടെ കാര്യം പറഞ്ഞിട്ട് യഹൂദ ചരിത്രം വീണ്ടും പറയുക. ആസ രാജാവ് ഒരു വിളംബരത്താൽ യഹൂദിയ ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടി അവരെ കൊണ്ട് രാമയിൽ നിന്ന് സൂക്ഷിച്ചു വെച്ചിരുന്ന കല്ലും മരവും എല്ലാം എടുത്തുകൊണ്ടുവന്ന് യഹൂദയിൽ ഉൾപ്പെടുന്ന ബെന്യാമീനിലെ ഗേബ മിസ്പ പട്ടണങ്ങൾ പണിതു. അപ്പം ഒരു ചതികൂടെയാ ചെയ്യുന്നത്. ഈ രാമപട്ടണം പണിയുന്നത് നിർത്തി ഇദ്ദേഹം ബയശ ഓടിപ്പോയി. സ്വന്തം രാജ്യത്തെ മറ്റ് രാജാക്കന്മാരെ ആക്രമിക്കുമ്പം പല പട്ടണങ്ങൾ, ദാന, ആബേൽ ബേത്ത്, മയഖ, കിന്നരോത്ത്, നഫ്താലി എല്ലാം ആക്രമിച്ചപ്പോൾ അതിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ഈ രാമപട്ടണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഇസ്രായേൽ രാജാവ് ഓടിപ്പോയപ്പോ യഹൂദ രാജാവായ ആസ തന്റെ ആളുകളെ വിട്ട് ഈ രാമയിൽ ഇവർ പണിതുകൊണ്ടിരുന്ന വസ്തുവകളെല്ലാം ഇങ്ങോട്ട് കല്ലും മണ്ണും മരവും എല്ലാം എടുത്ത് തന്റെ രാജ്യത്തിലെ ഗേബ മിസ്പ എന്നീ പട്ടണങ്ങൾ പണിയുകയാണ് ചെയ്തത്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാതെ ഈ സിറിയ രാജാവിൽ ആശ്രയിച്ച് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു എന്ന് നമ്മൾ രണ്ട് ദിന വൃത്താന്തം 16:7-9 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. കാരണം അത് ദൈവത്തിന്റെ ആലോചന പ്രകാരം ചെയ്തതല്ല, സ്വന്തം ബുദ്ധിയിൽ ചെയ്തത്, അത് ദൈവത്തിന് അനിഷ്ടമായി തീർന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ ഈ ആസയുടെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. എന്നാലും ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നുണ്ട് അവസാന ഭാഗത്ത് അദ്ദേഹത്തിന് കാലിന് അസുഖം വരികയും, ഈ ആസ രാജാവിന് കാലിന് അസുഖം വരികയും അങ്ങനെ അവിടെ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതും മറ്റൊരു തെറ്റായിട്ടാ പറയുന്നത്. അസുഖം വന്നപ്പോൾ ദൈവത്തെ അല്ല, മറ്റേ വൈദ്യന്മാരെ, ലോകത്തിലെ വൈദ്യന്മാരെയാണ് ആസ ആശ്രയിച്ചത് എന്നും പറയുന്നു. ഏതായാലും നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 24-ാമത്തെ ആ പാരഗ്രാഫ് തീരുമ്പം 24-ാമത്തെ വാക്യം, ആസ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവനെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു, അവന്റെ മകനായ യഹോശാഫാത്ത് അവന് പകരം രാജാവായി. അങ്ങനെ ആസയുടെ ഭരണകാലം പറഞ്ഞു. പിന്നെ തുടർന്ന് വീണ്ടും ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞു, യഹൂദയുടെ ചരിത്രം മാറ്റി. യഹൂദ രാജാവായ ആസയുടെ 2-ാം ആണ്ടിൽ യൊരോബെയാമിന്റെ മകനായ നാദാബ് ഇസ്രായേലിൽ രാജാവായി. അപ്പം നാദാബ് ഭരണം നടത്തുന്നത് തുടർന്ന് വായിക്കുന്നില്ല, എന്റെ സമ്മറി പറയാം. തുടർന്ന് 2 വർഷം മാത്രമാണ് നാദാബ് ഭരിച്ചിരുന്നത്. തന്റെ പിതാവായ യൊരോബെയാമിനെ പോലെ ഇദ്ദേഹവും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അതായത് യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതാ. അത് ജനങ്ങളെ കൊണ്ടും അപ്രകാരം വിഗ്രഹങ്ങളെ ആരാധിപ്പിച്ചു. പിന്നീട് നാദാബ് നാദാബ് രാജാവും സൈന്യവും ഫെലിസ്തീയ പട്ടണമായ ഗിബദോനെ വളഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഈ ഇസ്സാഖാർ ഗോത്രക്കാരനായ അഹിയാവ് എന്ന് പറയുന്ന ആളിന്റെ മകനായ ബയശ രാജാവിനെ അവിടെ വെച്ച് കൊന്നു. ഫെലിസ്തീയ പട്ടണം പിടിച്ചെടുക്കാൻ അവിടെ പാളയിറങ്ങിയിരിക്കുന്ന സമയത്താണ് ഈ ബയശ ഇദ്ദേഹത്തെ കൊല്ലുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ബയശ ഇസ്രായേലിന്റെ രാജാവായി തീർന്നു. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ നീ പോയാൽ ആ കുഞ്ഞിന്റെ ഹെൽത്ത്, ആരോഗ്യത്തെ പറ്റി അറിയാൻ വേണ്ടി ദേഹം ഭാര്യയെ അഹിയാ പ്രവാചകന്റെ അടുത്ത് വിടുന്നുണ്ട്. 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവിടെ വെച്ച് അഹിയാ പ്രവാചകൻ പറയുന്നുണ്ട്, നീ ദൈവത്തെ ഉപേക്ഷിച്ചത് കൊണ്ട് നിന്റെ കുലമൊക്കെയും മുടിച്ചു കളയും എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ നാദാബിനെ കൊല്ലുന്നതും നാദാബിന്റെ ഗൃഹത്തെ എല്ലാം മുഴുവൻ നിഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ബയശ. അതായത് യൊരോബെയാമിന്റെ ഗൃഹത്തെ മുഴുവൻ, യൊരോബെയാമിന്റെ മകനായിരുന്നു ബയശ, ആ ബയശയുടെ ഗൃഹത്തെ മുഴുവനും യൊരോബെയാമിന്റെ ഗൃഹത്തെ മുഴുവനും നാദാബിനെയും, അതായത് യൊരോബെയാമിന്റെ മകനാണ് നാദാബ്, ഞാൻ തെറ്റി പറഞ്ഞതാ, യൊരോബെയാമിന്റെ മകനാണ് നാദാബ്. അപ്പം നാദാബിനെയും ആ കുടുംബത്തെ മുഴുവനും ഈ ബയശ എന്ന് പറയുന്ന ആള് ഇവര് ഫെലിസ്തീയ പട്ടണം പിടിക്കാൻ നിന്നിരുന്ന ആ സമയത്ത് കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ അഹിയാ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ യൊരോബെയാമിന്റെ കുടുംബത്തിന് മുഴുവനായിട്ടുള്ള നാശം ഉണ്ടായി. ഈ വൃത്താന്ത പുസ്തകത്തിൽ ബയശയുടെ ചരിത്രം പറയുന്നുണ്ട്. 24 വർഷമാണ് ബയശ ഇവിടെ ഭരിച്ചത്. ആ ബയശയാണെങ്കിലും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്, പാപ വഴികളിലൊക്കെയും നടന്നു എന്ന് പറഞ്ഞ് ആ ചാപ്റ്റർ, 15-ാമത്തെ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. 24 സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, യൊരോബെയാമിന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അടുത്തത് 16-ാമത്തെ ചാപ്റ്റർ. ഇതിൽ പൂർണ്ണമായും ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രമാണ് പറയുന്നത്, അതായത് യഹൂദ രാജാക്കന്മാരുടെ ചരിത്രമേ പറയുന്നില്ല. യഹോവയ്ക്ക് വിരോധമായി ജീവിച്ച ബയശയുടെ കുടുംബത്തിനുണ്ടാകുന്ന നാശം, ബയശയുടെ പുത്രനായ ഏലയുടെ ഭരണമേൽക്കലും ഏലയുടെ മരണവും, പിന്നീട് ഏലയെ വധിച്ച രാജാവാകുന്ന സിമ്രിയുടെ 7 ദിവസം മാത്രം നിലനിൽക്കുന്ന ഭരണവും, പിന്നെ സിമ്രിയുടെ മരണം, സിമ്രിയെ വധിച്ച് ഒമ്രി ഭരണാധികാരിയാകുന്ന, അതായത് രാജാവാകുന്നതും, പിന്നീട് ഒമ്രിയുടെ മകനായ ആഹാബ് രാജ്യം ഭരിക്കുന്നതും, അത് ആ സമയത്ത് എരിഹോ പട്ടണം പണിയുന്നതുമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും കാണുന്നത്. നമുക്ക് അതിൻ്റെ 1-ാമത്തെ ഒരു വാക്യം വായിക്കാം. ബയശയ്ക്ക് വിരോധമായി ഹനാനിയുടെ മകൻ യേഹുവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, ഞാൻ നിന്നെ പൊടിയിൽ നിന്നും ഉയർത്തി എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവാക്കി വെച്ചു, നീയോ യൊരോബെയാമിന്റെ വഴിയിൽ നടക്കുകയും തങ്ങളുടെ പാപങ്ങളാൽ എന്നെ കോപിപ്പിക്കത്തക്കവണ്ണം എന്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യുകയും ചെയ്യാൽ, ഇതാ ഞാൻ ബയശയെയും അവന്റെ ഗൃഹത്തെയും അശേഷം അടിച്ചു വാരിക്കളയും. അപ്പൊ ഇതുപോലെ തന്നെയുള്ള ഒരു ശാപമായ യൊരോബെയാമിനും കൊടുത്തത്. അപ്പൊ യൊരോബെയാം ഗൃഹത്തെ നശിപ്പിച്ചത് ബയശയായിരുന്നു. ഇപ്പം ബയശയുടെ ഗൃഹത്തെ പറ്റി ഉള്ള ദൈവത്തിന്റെ അരുളപ്പാട് പറയുന്നത് യേഹു പ്രവാചകനാണ്, ഹനാനിയുടെ മകനായ യേഹു പ്രവാചകൻ. അവിടെ പറഞ്ഞത് അഹിയാ പ്രവാചകനായിരുന്നു. ഇനി ഈ പ്രവാചകൻ വായിച്ചോട് പറയുന്നു, നമ്മൾ വായിച്ചു, രാജകുടുംബത്തിൽ പെട്ടവൻ അല്ലായിരുന്നിട്ടും യഹോവ ഇത്രത്തോളം ഇവനെ ഉയർത്തിക്കൊണ്ടുവന്നു. ദൈവഹിതത്തിനെതിരായിട്ട് ജീവിച്ചതുകൊണ്ട് ഇനി ബയെശയുടെ കുടുംബത്തെ യഹോവയെ നശിപ്പിച്ചു കളയുമെന്ന് പ്രവാചകൻ പറയുന്നു. അപ്രകാരം തന്നെ നടക്കുന്നു. അങ്ങനെ ബയെശ സ്വാഭാവിക മരണം പ്രാപിക്കുന്നത്. ബയെശ തിർസ ക്യാപിറ്റൽ ആക്കി ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞായിരുന്നു. യരോബെയാം ശേഖേം ആസ്ഥാനമാക്കി ഭരിച്ചു, പക്ഷെ ബയെശ വന്നപ്പോൾ തിർസ ആസ്ഥാനമാക്കിയ ഭരിക്കുന്നത്. ഈ തിർസയിൽ വെച്ച് തിർസയിലാണ് മരണശേഷം ദേഹത്തെ അടക്കം ചെയ്യുന്നത്. ബയെശയുടെ മകനായ ഏല അവന് പകരം രാജാവാകുന്നു. യഹൂദ രാജാവായ ആസായുടെ 26-ാം വർഷമാണ് ഏല ഭരണമേൽക്കുന്നത്. അദ്ദേഹം 2 വർഷം മാത്രമേ ഭരിക്കുന്നുള്ളൂ. തിർസ രാജധാനി വിചാരകനായ അർസയുടെ വീട്ടിൽ അദ്ദേഹം ലഹരി പിടിച്ചിരിക്കുമ്പോൾ ഏല രാജാവിനെ തന്റെ ഭൃത്യനും പാതിരഥങ്ങളുടെ അധിപതിയുമായ സിമ്രി വെട്ടിക്കൊല്ലുന്നു. ഇതാണ് കാണുന്നത്. 8-ാമത്തെ വാക്യം തുടർന്ന് ഇങ്ങോട്ട് വരുന്നു. എന്നാൽ രഥങ്ങളിൽ പകുതിക്ക് 9-ാമത്തെ വാക്യം എന്നാൽ രഥങ്ങളിൽ പകുതിക്ക് അധിപതിയായ സിമ്രി എന്ന അവന്റെ ഭൃത്യൻ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. അവൻ തിർസയിൽ തിർസ രാജധാനി വിചാരകനായ അർസയുടെ വീട്ടിൽ കുടിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പോൾ സിമ്രി അകത്ത് കടന്ന് യഹൂദ രാജാവായ ആസയുടെ 27-ാം ആണ്ടിൽ അവനെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. അപ്പം ബയെശ മരിക്കുന്നു. 2 വർഷം മാത്രം ഭരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മകനായ ഏലായും കൊല്ലപ്പെടുന്നു. അത് ചെയ്യുന്നത് സിമ്രി എന്ന് പറയുന്ന ആളാണ്. ഭരണമേറ്റതിനു ശേഷം ബയെശയുടെയും ഏലയുടെയും ഭവനത്തെ മുഴുവനും സിമ്രി നിഗ്രഹിക്കുന്നു. അപ്പൊ യരോബെയാമിനോട് ബയെശ ചെയ്തതുപോലെ തന്നെ ബയെശയോട് സിമ്രി കുടുംബത്തെ മുഴുവനും നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ യേഹൂ പ്രവാചകനിലൂടെ യഹോവയായ ദൈവം അരളി ചെയ്ത വചനങ്ങൾക്ക് നിവൃത്തി വരുന്നു. അപ്പൊ ഏലായുടെ ചരിത്രം പിന്നീട് വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹൂദ രാജാവായ ആസയുടെ 27-ാം ആണ്ടിയിൽ സിമ്രി തിർസയിൽ 7 ദിവസം രാജാവായിരുന്നു. അന്ന് പടജനം ഫെലിസ്ത്യർക്കുള്ള ഗിബത്തോൻ നിരോധിച്ചിരിക്കുകയായിരുന്നു. സിമ്രി കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ കൊന്നുകളഞ്ഞു എന്ന് പാളയമിറങ്ങിയിരുന്ന പടജനം കേട്ടപ്പോൾ എല്ലാ ഇസ്രായേലും അന്ന് തന്നെ പാളയത്തിൽ വെച്ച് സേനാധിപതിയായ ഉമ്രിയെ ഇസ്രായേലിന് രാജാവാക്കി വാഴിച്ചു. അപ്പൊ സിമ്രി ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുന്ന ആ സമയത്ത് ഇവരെല്ലാവരും കൂടെ ഫെലിസ്ത്യ പട്ടണമായ ഗിബദോൻ പിടിക്കാനായിട്ട് പാളയം ഇറങ്ങിയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം അർസ എന്ന് പറയുന്ന ആളിന്റെ വീട്ടിൽ കുടിച്ച് മത്തനായിട്ടിരുന്നത്. അവിടെ കയറിയാണ് പകുതി രഥങ്ങളുടെ അധിപതിയായ രഥാധിപതിയായ സിമ്രി എന്ന് പറയുന്ന ആള് ഏല രാജാവിനെ കൊല്ലുന്നത്. ഈ വിവരം അപ്പൊ പാളയം ഇറങ്ങിയിരുന്ന ജനമെല്ലാവരും അറിഞ്ഞു. അറിഞ്ഞ ഉടനെ അവരുടെ സൈന്യത്തിന്റെ മുഴുവൻ അധിപതിയായിരുന്നു ഓമ്രി. ഇത് പകുതി രഥങ്ങളുടെ അധിപതിയായിരുന്നു സിമ്രി. പക്ഷെ മുഴുവൻ സൈന്യത്തിന്റെയും അധിപതിയായിരുന്ന ഓമ്രിയെ ജനങ്ങളെല്ലാവരും കൂടെ വിളിച്ച് ഓമ്രിയെ അങ്ങ് രാജാവായിട്ട് വാഴിച്ചു. അങ്ങനെ ഓമ്രിയും ജനവും തങ്ങളുടെ രാജാവിനെ ഈ സിമ്രി കൊന്നു എന്ന് മനസ്സിലാക്കിയിട്ട് സിമ്രിയെ തിർത്ത രാജധാനിക്ക് അകത്ത് കയറി കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് സിമ്രി എന്ത് ചെയ്തു, ആ ഒരു മറ്റുള്ളവരാൽ കൊല്ലപ്പെടാൻ കഴിയാത്തതിന് വേണ്ടി രാജധാനിയുടെ ഉൾമുറിയിൽ ഇദ്ദേഹം കയറിയിട്ട് സ്വയം തന്നെ അരമനയ്ക്ക് തീ വച്ച് ആത്മഹത്യ ചെയ്തു. അങ്ങനെ സിമ്രി 7 ദിവസം മാത്രം ഭരിച്ചിട്ട് സ്വയം ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കാണും. ഏതായാലും യരോബെയാമിനെ പോലെയും ബയെശയെ പോലെയും ഈ 7 ദിവസം ഭരിച്ച സിമ്രിയും ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളതാണ് ചെയ്തത് എന്ന് പറയുന്നു. തുടർന്ന് കാണുന്നത് ഈ 11 ഗോത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഇസ്രായേൽ രാജ്യം 2 പക്ഷമായിട്ട് അതിരിയില്ല. അന്നേരം പെട്ടെന്ന് എല്ലാവരും കൂടെ സർവ്വസൈന്യാധിപനായ ഉമ്രിയെ രാജാവാക്കിയെങ്കിലും ഒരു കുറച്ച് കൂട്ടര് പിന്നീട് സിബിനി എന്ന് പറയുന്ന വേറൊരാളിനെയും തങ്ങളുടെ നേതാവായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ 2 പക്ഷം ഉണ്ടാകുന്നു, ഉമ്രി പക്ഷവും സിബിനി പക്ഷവും. ഇതില് സിബിനിയുടെ പക്ഷത്തെ ആ കൂട്ടത്തെ ഉമ്രിയും കൂട്ടരും പരാജയപ്പെടുത്തുകയും ഉമ്രി രാജാവായിട്ട് വീണ്ടും ബലവാനായി തീരുകയും ചെയ്യുന്നു. യഹൂദ യഹൂദാ രാജാവായ ആസയുടെ 31 ആണ്ടിലാണ് ഈ ഇസ്രായേലിൽ ഒമ്രി രാജാവാകുന്നത്. ഒമ്രി 2 വർഷക്കാലം ഇസ്രായേലിനെ ഭരിക്കുന്നുണ്ട്. ഇതിൽ 6 വർഷം അദ്ദേഹം തിർസ ആസ്ഥാനമായിട്ട് ഭരിച്ചു. പിന്നീട് 6 വർഷം അദ്ദേഹം ശമറിയ ആസ്ഥാനമായിട്ടാണ് ഭരിച്ചത്. പിന്നീട് പിൽക്കാലത്ത് ഇത്രയും നമുക്കറിയാം ഇസ്രായേൽ രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ശമറിയ ആയിരുന്നു. അത് ഷേമർ എന്ന് പറയുന്ന ഒരാളിനോട് 2 താലന്ത് വെള്ളി കൊടുത്താണ് ആ ശമറിയ മല വാങ്ങിക്കുന്നത്. എന്നിട്ട് ആ ഷേമർ എന്ന ആ ഉടമസ്ഥന്റെ പേരിനോട് ചേർത്താണ് ആ സ്ഥലത്തിന് ശമറിയ എന്ന് പേരാകുന്നത്. അങ്ങനെ 6 വർഷം അദ്ദേഹം ഭരിച്ചു അവിടെ ശമറിയ ആസ്ഥാനമാക്കി, 6 വർഷം തീർത്ഥാസ്ഥാനമാക്കി. നമ്മൾ കണ്ടു യെരോബെയാമിന്റെ കാലത്തെ ക്യാപിറ്റല് ഷേഖേം ബൈസയുടെ കാലത്ത് തീർത്ഥയിലോട്ട് മാറ്റി, ഇപ്പൊ ഓംറിയുടെ കാലത്ത് അത് ശമറിയയിലോട്ട് മാറ്റി. ഏതായാലും ഇദ്ദേഹവും ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു എന്നാണ് പറയുന്നത്. ഒമ്രി സ്വാഭാവിക മരണമാണ് പ്രാപിക്കുന്നത്. ഇദ്ദേഹവും ആ പാപങ്ങളെല്ലാം പിന്തുടരുന്നതായിട്ട് 28 വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. രോബയാമിന്റെ എല്ലാ വഴിയിലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ കോപിപ്പിക്കത്തക്കവണ്ണം ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച പാപങ്ങളിൽ നടന്നു. തങ്ങൾ മാത്രം പാപം ചെയ്യുകയല്ല, മറ്റ് ആളുകളെ കൊണ്ടുകൂടി പാപം ചെയ്യിച്ചു ഈ ഒമ്രിയും എന്നാ പറയുന്നത്. പിന്നീട് അങ്ങോട്ട് താഴോട്ട് 29 മുതല് ആഹാബിന്റെ കാര്യമാ പറയുന്നത്. ഒമ്രിയുടെ മകനായ ആഹാബ് പിന്നീട് ഭരണം നടത്തുന്നു. യഹൂദ രാജാവായ ആസയുടെ ഭരണത്തിന്റെ 38 ആഹാബ് ഇസ്രായേൽ രാജ്യത്തിൽ ഭരണം തുടങ്ങുന്നത്. അപ്പം നമുക്കറിയാം, നേരത്തെ തന്നെ എല്ലാവർക്കും ഇത് പഠിക്കുന്നതിന് മുമ്പേ തന്നെ അറിയാം, തന്റെ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് ആഹാബിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഇസബേൽ രാജ്ഞിയുടെയും കഥ. അതുപോലെ തന്നെ ആ സമയത്ത് ദൈവത്തിന്റെ വലിയ പ്രവാചകനായിരുന്ന എലിയ ദീർഘദർശിയുടെ ചരിത്രവും അതിനോട് ചേർത്ത് പഠിക്കുന്നതാണ് ഇപ്പൊ എല്ലാവർക്കും പരിചയമാണ്. ആഹാബ് ഏകദേശം 22 വർഷക്കാലം ശമറിയ ആസ്ഥാനമാക്കി ഇസ്രായേലിനെ ഭരിച്ചു. യെരോബെയാം ചെയ്തതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം, ദൈവത്തിന്റെ ഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അവയ്ക്ക് യാഗം കഴിക്കുകയും ധൂപമർപ്പിക്കുകയും എല്ലാം ചെയ്തു. അപ്പൊ മറ്റുള്ള എല്ലാവരെക്കാളും അധികം പാപം ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ സീദോന്യ രാജാവായ യേത്ബാലിന്റെ മകളായി ഇസബേൽ ആയിരുന്നു. ഇപ്പം ഈ സീദോൻ എന്ന് പറയുന്നത് ലബാനോനാണ്. സീദോ എന്ന് പറയുമ്പം നോഹയുടെ മകനായ ഹാമിന്റെ മകനായ കനാന്റെ മകനാണ് സീദോൻ എന്ന് പറയുന്നത് ആ വംശം. ഇവരുടെ ദൈവം, അപ്പൊ ഇവരുടെ ദൈവം, ഈ സീദോന്യരുടെ ദൈവം എന്ന് പറയുന്നത് ബാലാണ്. അപ്പൊ ബാലിനെ, ഈ രാജാവ് പോലും, ഈ ആഹാബ് രാജാവ് പോലും ബാലിനെ സേവിക്കുകയും നമസ്കരിക്കുകയും ബാലിനെ ക്ഷേത്രമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നു. ബാലിന് ബലിപീഠമുണ്ടാക്കി, ബാലിന് ക്ഷേത്രമുണ്ടാക്കി, ബാലിനെ മാത്രമല്ല അശേരായെയും ആരാധിച്ചു, അശേരായ്ക്കും പ്രതിഷ്ഠകളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ എല്ലാ മറ്റ് ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും കൂടുതൽ ഈ ആഹാബ് ദൈവത്തിന് എതിരായിട്ടുള്ള ക്രൂര പ്രവൃത്തികൾ തുടർന്നു വന്നു. പിന്നെ ഇനിയുള്ള അധ്യായങ്ങളിലും അതുപോലെ തന്നെ 2 രാജാക്കന്മാർ 9 നമ്മളത് കാണുന്നുണ്ട്. ഈ ദൈവത്തിന്റെ വിരോധം ആഹാബിനോട് ഏറ്റവും അധികമായിരുന്നു. ഈ ദുഷ്ടയായ രാജ്ഞിയെ യഹൂ പ്രവാചകന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ചായിട്ടാണ് അവളെ അരമനയിൽ നിൽക്കുമ്പോൾ തള്ളിയിട്ട് കൊല്ലുവാനായിട്ട് യഹൂ പ്രവാചകൻ കൽപ്പന കൊടുക്കുകയും ആളുകൾ ഇസബേലിനെ തള്ളിയിട്ട് കൊല്ലുകയുമാണ് ചെയ്യുന്നത്. 2 രാജാക്കന്മാർ 9:33 ഇത് പറയുന്നുണ്ട്. അപ്പം ശലീമോന്റെ ഭാര്യമാരൊക്കെ ചെയ്ത ദോഷത്തെക്കാൾ വലിയ ദോഷമാണ് ഈ ഇസബേൽ ചെയ്തത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാ ഈ വെളിപാടിന്റെ പുസ്തകം 2:20 തുയഥൈരയിലെ സഫയെ പറ്റി ഒരു സ്ത്രീയുടെ ദുഷ്കൃത്യങ്ങളെ പറ്റി പറയുമ്പോൾ ആ സ്ത്രീയെ വിളിക്കുന്ന പേരും ഇസബേൽ എന്നാണ്. അപ്പൊ അത്രമാത്രം ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിച്ച ഒരു വനിതയായിരുന്നു ഇസബേൽ. അത് കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 34 പറയുന്നു, അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്ത്, അവന്റെ കാലത്ത് ബദേലിയനായ കീയേൽ എരിഹോ പണിതു. യഹോവ നൂന്റെ മകനായ യോശുവ മുഖാന്തരം അരളി ചെയ്ത വചനപ്രകാരം അതിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിന്റെ പടിവാതിൽ വെച്ചപ്പോൾ ഷെഗൂബു എന്ന ഇളയ മകനും നഷ്ടം വന്നു. അതാണ് പിന്നെ മറ്റൊരു തെറ്റായിട്ടുള്ള കാര്യം. ആഹാബ് രാജാവിന്റെ കാലത്ത് നടന്നത് ബെതേൽ വാസിയായ ഹിയേൽ എന്ന് പറയുന്ന ആള് എരിഹോ പട്ടണം പണിതു, അതിന് ഹിയേലിനെ അനുവദിച്ചു എന്നുള്ളതാണ് ആഹാബിന്റെ തെറ്റ്. അപ്പൊ യോശുവയുടെ പുസ്തകം 6:26 നമ്മൾ അതിന്റെ വിവരം വായിക്കുന്നുണ്ട്. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനം ഇങ്ങോട്ട് കനാനിലേക്ക് പ്രവേശിക്കാൻ വരുമ്പോൾ ഒരു പ്രവേശനത്തിന് ശേഷം അതിനു മുമ്പ് തന്നെ മോശ മരിക്കുന്നു, യോശുവ നേതൃത്വം ഏറ്റെടുക്കുന്നു. അങ്ങനെ യോശുവയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രവേശിച്ച ജനം എരിഹോ പട്ടണം പിടിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ പിടിക്കാൻ പോകുമ്പോൾ ആ ദേശത്തെ എരിഹോവിനെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ടാണ് ദൈവികമായ അരുളപ്പാട് ലഭിക്കുന്നത്. പക്ഷെ അവരെ നഗരം ഉറ്റുനോക്കുവാനായിട്ട് അയച്ച രണ്ടാളുകളെ രാഹാബ് എന്ന വേശ്യ വളരെ സഹായിക്കുന്നത് കൊണ്ട് ആ രാഹാബ് എന്ന വേശ്യയെയും അവളുടെ കുടുംബക്കാരെയും മാത്രം രക്ഷിച്ചുകൊണ്ട് മൊത്തം മതിലെ ഇടിച്ച് ആ നഗരത്തിലുള്ള മറ്റു മനുഷ്യരെ എല്ലാം കൊല്ലുന്നതായിട്ടാണ് പറയുന്നത്. അതിൽ യോശുവയുടെ പുസ്തകം 6:26 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. യോശുവ പറയുന്നതാണ്, ഈ എരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിന്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും. യോശുവയുടെ പുസ്തകം 6:26. അപ്പൊ ആ പ്രവചനത്തെ ശരിവെക്കുന്നത് കൊണ്ടാണ് ഈ ഹിയേൽ എന്ന് പറയുന്ന ആള് ഇവിടെ എരിഹോ പട്ടണം വീണ്ടും ഒന്ന് പണിയാൻ ശ്രമിച്ചപ്പോ അദ്ദേഹം അടിസ്ഥാനമിട്ടപ്പോൾ മൂത്ത മകനായ അബീറാമും വാതിൽപ്പടികളൊക്കെ വെച്ചപ്പോൾ രണ്ട് ഇളയ മകനായ ഷെഗൂബുവും മരിക്കുന്നതായിട്ട് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവസാനിക്കുന്നത്. 15-16 അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞിരിക്കുക. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും ഈ രണ്ട് രാജ്യങ്ങളിലെയും രാജാക്കന്മാരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ചിലപ്പോ ഒന്ന് സമ്മറൈസ് ചെയ്യുക, അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. യഹൂദിയ രാജ്യത്തെ ആദ്യത്തെ രാജാവ് രെഹബെയാമാണ്, ശലോമോന്റെ പുത്രൻ. ഈ രെഹബെയാം 17 ആണ് ഭരിച്ചത്. രണ്ടാമത്തെ രാജാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകനായ അബിയാം. ഈ അബിയാം 3 ഭരിച്ചു. അബിയായിക്ക് ശേഷം അബിയായുടെ മകനായ ആസ ഭരിക്കുന്നു. ആസ നല്ല രാജാവെന്നുള്ള കീർത്തി കേൾപ്പിച്ച ആളാണ്, 41 ഭരിക്കുന്നു. അപ്പൊ മറ്റവരെ രെഹബെയാമിനെയും അബിയാമിനെ പറ്റി ഓർത്തപ്പോൾ ദൈവത്തിന് പ്രീതികരമല്ലാത്ത രീതിയിൽ നടക്കുന്നു, എന്നാൽ ആസ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നടക്കുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ടമായി ഓർത്തിരിക്കേണ്ടത് വിഗ്രഹങ്ങളെയൊക്കെ തകർത്തു സ്വർഗരതിക്കാരെ ഇല്ലാതാക്കി, പിന്നീട് മയഖ എന്ന് പറയുന്ന സ്വന്തം വലിയമ്മയുടെ രാജ്ഞിസ്ഥാനം പോലും അദ്ദേഹം അന്യ ദൈവങ്ങളെ അവള് ആരാധിച്ചതുകൊണ്ട് എടുത്തു കളഞ്ഞു. പിന്നെ ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരു കാര്യം ചെയ്തത് സിറിയൻ രാജാവായ ബെൻഹദദിനോട് സഖ്യത കൂടി എന്നുള്ളത്. ഈ ഇത്രയും കാര്യങ്ങൾ ആസായെ പറ്റി ഓർക്കുക. ആസായാണ് ഏറ്റവും കൂടുതൽ നാൾ ഭരിച്ചത്, 41. ഇനി ഇസ്രായേൽ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ആദ്യ രാജാവ് ശലോമോന്റെ ഭൃത്യനായ യെരോബെയാം എന്ന് പറയുന്ന ആളായിരുന്നു. ഈ യെരോബെയാം 22 ഭരിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് അഹിയാ പ്രവാചകൻ പറഞ്ഞായിരുന്നു യെരോബെയാമാണ് ഇനി 11 ഗോത്രങ്ങളെ ഭരിക്കാൻ പോകുന്നതൊക്കെ. അത്ര ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ട് പോലും വിഗ്രഹങ്ങളുടെ ആരാധിക്കുവാനായിട്ട് യെരോബെയാം തുനിയുന്നു. അതുപോലെ തന്നെ ജനത്തെയും വിഗ്രഹാരാധനയിലോട്ട് നയിക്കുന്നതായിട്ട് കാണാം. 22 ഭരിച്ചതിനു ശേഷം മരണമടയുന്നു. അദ്ദേഹത്തിന്റെ മകനായ നാദാബ് പിന്നീട് രാജാവാകുന്നു. 2 മാത്രമേ ഭരിക്കുന്നുള്ളൂ. ഈ നാദാബിനെ കൊന്നുകൊണ്ടാണ് മറ്റൊരു വ്യക്തിയായി, ഈ രാജകുടുംബത്തിൽ പെട്ട അല്ലാത്ത ഒരു വ്യക്തിയായ ബയറ്റ ഭരണമേറ്റെടുക്കുന്നത്. ഈ ബയറ്റയുടെ കാര്യം നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹം രാമ പട്ടണം പണിയുന്നു, അതുപോലെ തന്നെ ഈ നാദാബ് രാജാവിനെ കൊല്ലുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിനെ പറ്റി ഓർക്കുമ്പോൾ ഉള്ളത്. ബൈസയുടെ മകനായ ഏല പിന്നീട് രാജാവാകുന്നു. ഏലായുടെ കാലത്താണ് യേഹു പ്രവാചകൻ പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ബയച മറ്റൊരു കാര്യം കൂടെ ചെയ്തായിരുന്നു, തിർസ ആസ്ഥാനമാക്കുന്നു. ശേഷേമെന്ന് മാറി തിർസ ആസ്ഥാനമാക്കിയാണ് എരിശിലേമിനെ അദ്ദേഹം പിന്നീടുള്ള കാലം ഭരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ഏല രാജാവാകുന്നു. ഏലായെ വധിച്ചുകൊണ്ട് സിമ്രി 7 ദിവസത്തേക്ക് മാത്രം ഭരണം നടത്തുന്നു. ഈ സിമ്രിയെ വധിച്ചുകൊണ്ട് ഉമ്രി എന്ന് പറയുന്ന സർവസൈന്യാധിപൻ പിന്നീട് ഇസ്രായേലിന്റെ രാജാവാകുന്നു. അദ്ദേഹം 12 വർഷം ഭരണം നടത്തുന്നു. അദ്ദേഹത്തിന് ശേഷം ഈ ഓമ്രി അദ്ദേഹത്തിന്റെ എതിരാളിയായിട്ട് വന്ന തിബ്നിയെ കൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ തലസ്ഥാനം വീണ്ടും മാറ്റി ചമറിയാക്കുന്നു. ചമറിയ പട്ടണത്തെ പണിയുന്നത് ഓമ്രിയാണ്. ഓമ്രിക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകനായ ആഹാബ് ഭരണമേറ്റെടുക്കുന്നു. ആഹാബ് 22 വർഷം ആണ് ഇസ്രായേലിനെ ഭരിക്കുന്നത്. ആഹാബിന്റെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ഭരണത്തിലൊക്കെ വലിയ പങ്കു വഹിച്ചുകൊണ്ടിരുന്ന ഇസബേൽ ഒരു അന്യജാതിക്കാരി സ്ത്രീയായിരുന്നു. പിന്നെ ഏലിയ പ്രവാചകൻ ആഹാബിന്റെ കാലത്ത് ബൈബിൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രവാചകനായ ഏലിയ പ്രവാചകൻ പ്രവചനം നടത്തിയിരുന്നതായ കാലം ഈ ആഹാബ് രാജാവിന്റെ കാലമാണ്. അതുപോലെ തന്നെ എരിഹോ പട്ടണം വീണ്ടും പണിയപ്പെടുന്നതും നമ്മൾ ഈ സമയത്താണെന്ന് കാണുന്നു. ആഹാബിന്റെ കാലത്താണെന്ന് കാണുന്നു. ഇത്രയും കാര്യങ്ങളാണ് 15, 16 ചരിത്രം എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ രാജാക്കന്മാരുടെ കാര്യം പറയുന്നു എന്നേ ഉള്ളൂ. അത്രയുമാണ് 15, 16 കാര്യം. ഇനി 17 മുതൽ 22 വരെയുള്ളതായ ആ ഒരു അധ്യായങ്ങളിലെ ചരിത്രം എന്ന് പറയുന്നത് പ്രധാനമായും ആഹാബ് രാജാവ് ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ ചരിത്രമാണ്. അതിന്റെ അവസാനത്തിൽ മാത്രമാണ് യഹൂദ രാജാവായ യഹോശാഫാത്തിനെ കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏലിയ പ്രവാചകൻ പ്രവചനം നടത്തിയിരുന്നു എന്നുള്ളതാണ്. അത് മുഴുവനും ഇന്ന് പറയാൻ സമയമില്ല, എങ്കിലും അതിന്റെ പ്രധാനമായിട്ടും ഏലിയ പ്രവാചകന്റെ പ്രവൃത്തികളാണ് പറയുന്നത്. ആഹാബിനോളം ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവിന്റെ ചരിത്രം ഇസ്രായേലിന് പറയാനില്ലാത്തതുപോലെ ഏലിയാവിനോളം മഹാനായ മറ്റൊരു പ്രവാചകന്റെ ചരിത്രവും ഇസ്രായേലിന് പറയാനില്ല. നമുക്കറിയാം ഏലിയ പ്രവാചകൻ മരണം കാണാതെ എടുക്കപ്പെട്ട ആളാണ്. ആദ്യ പ്രവാചകനായ ഹാനോക്കാണ് ഇതുപോലെ മരണം കാണാതെ എടുക്കപ്പെട്ടത്. അപ്പൊ ആ ഹാനോക്കിനൊപ്പവും മറുരൂപമലയിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട മോശയ്ക്ക് ഒപ്പവുമാണ് ഏലിയയുടെ സ്ഥാനം എന്ന് നമ്മൾ ഓർത്തിരിക്കണം. 17-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഏലിയാവിന്റെ കിദ്രോൻ തോടിനരികെയുള്ള വാസം, അവിടെ വെച്ച് ഏലിയാവിന് ഭക്ഷണം കൊടുക്കുന്നത് കാക്കയാണ്. രണ്ടാമത്, ഏലിയാവിന്റെ സരപ്തയിലെ താമസം. സരപ്തയിലെ താമസത്ത സമയത്താണ് വിധവയുടെ കലത്തിലെ മാവ് തീർന്നു പോകുമ്പോൾ ആ മാവ് വർദ്ധിപ്പിക്കുന്നതായ അത്ഭുതവും, വിധവയുടെ പുത്രന കുട്ടി മരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ ഉയർപ്പിക്കുന്ന അത്ഭുതവും അദ്ദേഹം ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, കിദ്രോൻ തോട്ടിനരികെയുള്ള താമസം, കാക്ക ഭക്ഷണം കൊടുക്കുന്നു. രണ്ട്, സരപ്തയിലെ താമസം, വിധവയുടെ മാവ് വർദ്ധിപ്പിക്കുന്ന അത്ഭുതവും, വിധവയുടെ കുഞ്ഞ് മരിക്കുമ്പോൾ ആ കുഞ്ഞിനെ ഉയർപ്പിക്കുന്ന സംഭവവും. ഇത് രണ്ടുമാണ് 17-ാം അധ്യായത്തിൽ കാണുന്നത്. ആദ്യത്തെ വാക്യം എങ്ങനെയാണ്? ഗിലയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിയനായ ഏലിയാവ് അഹാബിനോട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ സാധാരണയായിട്ട് ഒരു പ്രവാചകനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേരു കൂടി ചേർത്താണ് പറയുന്നത്. പക്ഷെ ഇവിടെ അപ്രകാരം പറഞ്ഞിട്ടില്ല. തിസ്ബിയ എന്ന സ്ഥലപ്പേര് ചേർത്ത് തിസ്ബിയനായ ഏലിയാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ ശാലേം രാജാവായ മൽക്കീസദേക്കിനെ പറ്റി പറയുന്നുണ്ട്. അതായത് അബ്രഹാമിനെ എതിരേറ്റുകൊണ്ട് വന്നിട്ട് അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊടുക്കുന്ന മൽക്കീസദേക്ക് എന്ന് പറയുന്നു. മൽക്കീസേക്കിനെ പറ്റി പറയുന്നത് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു ഇദ്ദേഹം എന്നാണ്. ഈ ഇദ്ദേഹത്തിന്റെ പേരിനെ പറ്റി ഒന്നും പറയുന്നില്ല, അധികം മന്ദവുമില്ലാതെയാണ് മൽക്കീസേക്കിനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ അവിടെ നമുക്ക് എലിയാവിന്റെ പേരൻസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മൽക്കീസേക്കിനെ പോലെ എന്ന് പറയാനൊക്കില്ല. കാരണം യാക്കോബ് സ്ലീഹായുടെ ലേഖനം 5:17 വാക്യം, യാക്കോബ് സ്ലീഹായുടെ പുസ്തകം 5:17 വാക്യം, അതിങ്ങനെ വായിക്കുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തും ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അപ്പം ഏലിയാവ് മനുഷ്യ നമ്മളെ പോലെ തന്നെ സമസ്വഭാവമുള്ള മനുഷ്യനാണെന്നാണ് പറയുന്നത്. ഏതായാലും പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇദ്ദേഹം ഗിലയാദ് തിഷ്ബി എന്ന് പറയുന്ന തിഷ്ബിയ എന്ന് പറയുന്നത് ഗിലയാദ് ദേശത്തിലാണ്. അപ്പം ഗിലയാദ് ദേശത്തിൽ നിന്ന് ഉള്ളത് ഗാദ് ഗോത്രവും മനശ്ശെ ഗോത്രവുമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലെങ്കിലും ആയിരിക്കണം ഇദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്നത്. ഇലയ പ്രവാചകന്റെ ഗോത്രം എന്ന് പറയുന്നു. താൻ പറയാതെ ഇസ്രായേൽ മഴയുണ്ടാകില്ല എന്നൊരു പ്രവചനം നടത്തിയിട്ട് യഹോവയുടെ അരുളപ്പാട് അനുസരിച്ച് യോർദാന് കിഴക്ക് ഗിദ്രോൺ തോട്ടിനരികെ പ്രവാചകൻ താമസിക്കുകയും കാക്ക രാവിലെയും വൈകുന്നേരവും കൊണ്ട് അപ്പവും ഇറച്ചിയും കൊടുക്കുന്നതായിട്ടും ആ തോട്ടിലെ വെള്ളം കുടിച്ച് അദ്ദേഹം ജീവിക്കുന്നതായിട്ടും കാണുന്നു. ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് തന്റെ പ്രിയപ്പെട്ടവരെ പരിപാലിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇവിടെ ഏലിയാവ് നടത്തുന്ന ഈ ഒരു പ്രവചനം മാത്രമല്ല നമ്മൾ, മഴ പെയ്യേല എന്നുള്ള ഒരു പ്രവചനം മാത്രമല്ല നമ്മൾ കാണേണ്ടത്, ഒരു പ്രാർത്ഥനയുടെ ശക്തി കൂടിയാ. മഴ പെയ്യാതെ വണ്ണം ആകാശമേഘങ്ങളെ പൂട്ടുവാനും തുറക്കുവാനും കഴിയുന്ന താക്കോൽ കൈവശമുള്ള ഒരു ശക്തി, അത് പ്രാർത്ഥനയുടെ ശക്തിയാ. അതിനെ അവിടെ സ്വർഗം അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികളോടുകൂടെ സ്വർഗവും ഇരിക്കുന്നുവെന്ന. അഹാബിന്റെയും ഇസബേലിന്റെയും കീഴിൽ ഇസ്രായേൽ ജനം പാപക്കുഴിയിലായി. അതിൽ നിന്നും രക്ഷിക്കുവാനുള്ള ശ്രമമായി ഏലിയാ പ്രവാചകൻ നടത്തുന്നത്. വെളിപാട് പുസ്തകം 17 ഈ 2 സാക്ഷികളെ പറ്റി പറയുമ്പോൾ പറയുന്നു, 11:6 അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. ഏലിയാവിനെ പറ്റി തന്നെയാ പറയുന്നത്. പിന്നീട് യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 1:10 യഹോവ യിരെമ്യാവോട് പറയുന്നത്, നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. അത്രമേൽ അധികാരമാണ് ദൈവം തന്റെ പ്രവാചകന്മാർക്ക് തന്റെ വായുകൾ ആയി പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. വീണ്ടും യിരെമ്യ പ്രവാചകന്റെ തന്നെ പുസ്തകം 14:22 മഴമേൽ അധികാരം ദൈവത്തിന്റെ പ്രവാചകന്മാർക്കാണെന്ന് പറയുന്നത്. പ്രവാചകൻ ചോദിക്കുകയാണ്, ജാതികളുടെ മിഥ്യാമൂർത്തികളിൽ മഴ പെയ്യിക്കുന്നവർ ഉണ്ടോ? ജാതികൾ ആരാധിക്കുന്ന ആ വിഗ്രഹങ്ങളിൽ ആർക്കെങ്കിലും മഴ പെയ്യിക്കുന്നവരുണ്ടോ ആരെങ്കിലും? അത് സത്യദൈവത്തിനുള്ളിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്നു. ഇവിടെ ഏതായാലും ഏലിയാ പ്രവാചകൻ ഇസ്രായേലിൽ നിന്ന് പോകുവാൻ ദൈവത്തിന്റെ കൽപ്പന കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ഇതിനനുസരിച്ച് പോകുന്നത്. 3.5 വർഷം അവിടെ മഴയില്ലാത്തതാണ് എന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. അപ്പൊ അതുപോലെ വെള്ളം പറ്റുന്നതും പിന്നീട് അദ്ദേഹം അവിടുന്ന് സരപ്തയിലേക്ക് പോകുന്നതും ഒക്കെയാ പിന്നെ നമ്മൾ വായിക്കുന്നത്. അതിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
താങ്ക് യു കൊച്ചുങ്ങൾ. ഇന്നത്തെ പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു കൊച്ചുങ്ങൾ. താങ്ക്സ്. ഇനി അടുത്ത ആഴ്ച കൊണ്ട് നമുക്ക് തീർക്കാം അല്ലേ കൊച്ചുങ്ങൾ?
അടുത്ത ആഴ്ച കൊണ്ട് തീർക്കാൻ പറ്റുമോ മാം? ഇന്നിപ്പോ നമ്മൾ ഇതിപ്പോ 17 ആയല്ലോ.
അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അച്ഛനുണ്ടോ അവിടെ പ്രാർത്ഥിക്കാൻ?
ഇല്ല മാം.
ഇല്ല. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഈ സന്ധ്യാസമയത്തെ അങ്ങയുടെ അടുക്കൽ ഞങ്ങൾ എത്തുന്നു. നിന്റെ തിരുവചനം വായിക്കുവാനും മനസ്സിലാക്കുവാനും തന്ന ഈ അവസരത്തിന് വേണ്ടി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പിതാവേ, നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് നീ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതിന് വേണ്ടി നിനക്ക് സ്തോത്രം. ഇതിനുവേണ്ടി പരിശ്രമിച്ച കൊച്ചമ്മയെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കണമേ. നിന്റെ കുറവുകളാൽ നിറയ്ക്കണമേ. ആ കുടുംബത്തെ നീ വാഴ്ത്തണമേ. പിതാവേ, ഞങ്ങൾ തിന്നു കേട്ട വചനങ്ങൾ നിന്റെ ഇഷ്ടം ചെയ്തു എന്ന് മാത്രം ഫലം ഞങ്ങൾക്ക് എന്ന് മാത്രം നീ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ. ഞങ്ങളുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ഞങ്ങൾ നിയന്ത്രിക്കത്തക്കവണ്ണം നിന്റെ വചനങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ. നിന്നെ ഇന്ന് കേട്ട വചനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സിലിരിക്കുവാനും നിന്നെ ഇഷ്ടപ്പെട്ട നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനും വേണ്ടി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ. നിന്നെന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒറ്റക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കണമേ. നിന്റെ കുറിപ്പുകളാൽ നിറയ്ക്കണമേ. ഇത് പഠിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് തന്നതിന് വേണ്ടി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ദുഃഖത്തിലും രോഗങ്ങളിൽ ഇരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവയച്ചവരെ അവരെ സുഖപ്പെടുത്തണമേ. നിന്നെ അവർക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും കൊടുക്കണമേ. ഇന്നത്തെ രാത്രി സുഖമായിട്ടുള്ള ഉറക്കം നിന്ന് നാളെ ഞങ്ങളെ തിരിച്ച് നീ വീണ്ടും അടുത്ത് തിരുവാണ്ടക്കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. യേശുവിന് നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടുകൂടി കേൾക്കണമേ. ആമീൻ. ചുറ്റുമുള്ള ബാവ, ചുറ്റുമുള്ള നിന്റെ നാമത്താൽ ഞങ്ങളെ നീ കാത്തു കൊള്ളണമേ. തിരുസവായുപുത്ര ജയമുള്ള നിന്റെ സ്ലീപായ ഞങ്ങളെ മറന്നു കൊള്ളണമേ. ചുറ്റുമുള്ള റുഹ, ചുറ്റുമുള്ള നിന്റെ കുടിയിരുപ്പിന്റെ ഫലങ്ങളായി ഞങ്ങളെ നീ ചമയ്ക്കണമേ. ഞങ്ങളെ ദൈവമായ കർത്താവെ, നേരോക്കയിലും എല്ലാ സമയങ്ങളിലും നിന്റെ ദൈവത്വത്തിന്റെ ചിറകുകളുടെ കീഴിൽ എന്നേക്ക് ഞങ്ങളെ മറന്നു കൊള്ളണമേ. ആമീൻ. താങ്ക് യു എവരിവൺ ആൻഡ് ഗുഡ് ഈവനിങ്.